ആദ്യത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കാം.
For our scriptural meditation this afternoon, let's turn to Revelation chapter 4 and read verses 1 and 2. After these things, I looked, and behold, a door standing open in heaven, and the first voice which I had heard, like the sound of a trumpet speaking with me, said, Come up here. And I will show you what must take place after these things. Immediately I was in the Spirit, and behold, a throne was standing in heaven, and one sitting on the throne. Let's pray.
പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. തിരുവചനം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തോടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
Heavenly Father, Holy Father, we come before you this afternoon. Pray that as we would meditate on your word, we pray that your Holy Spirit would speak to our hearts.
ശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുവാൻ ഇടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു.
We pray that your grace would be upon us as we would consider your word, and it would be like marrow strengthening us as we look into your word. We ask for your help in Jesus' name.
യേശുക്രിസ്തു എപ്പോഴും നോക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരെയും അവന്റെ ശബ്ദം കേൾക്കുന്നവരെയുമാണ്.
Now the Lord is always looking for people who stand before him and who look to him.
കഴിഞ്ഞ ഏത് നാളിനേക്കാട്ടിലും അധികമായിട്ട് ഇന്നുള്ള ക്രിസ്ത്യാനികൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചും തിരുവചനത്തെക്കുറിച്ചും ഒക്കെ വളരെ ആഴമായിട്ട് അറിയാവുന്നവരാണ്. എന്നാൽ തിരുവചനത്തിലുള്ള യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ.
You know, compared to times past, I feel like the Christians today have the opportunity of knowing a lot about God and about His Word, but I wonder how many of us really know the Lord Jesus of the Scriptures intimately and well.
യേശുക്രിസ്തുവിനെ എപ്പോഴും അറിയുകയും അവന്റെ സന്നിധിയിൽ നിൽക്കുകയും അവന്റെ ആ ശബ്ദം കേൾക്കുകയും എല്ലാറ്റിലും ഉപരി കർത്താവിനെ സ്നേഹിക്കുകയും അവനെ മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ആ നിലയിൽ കർത്താവിനെ അടുത്ത് അറിയുന്നത്.
You know, those who know him intimately would be the ones who stand before him, who hear his voice, and who love him as a result of those things.
ഇങ്ങനെ ദൈവം എപ്പോഴും അങ്ങനെയുള്ളവരെയാണ് അന്വേഷിക്കുന്നതെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എസ്കിയൽ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നമുക്കത് കാണാവുന്നതാണ്.
You know, and the Lord from heaven is seeking for people like that. We read of that in Ezekiel chapter 22 and verse 30. And I searched for a man among them who should build up the wall and stand in the gap before me for the land, that I should not destroy it. But I found no one.
ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി ദൈവത്തിന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കുന്ന ഒരു പുരുഷനെ ദൈവം അന്വേഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ആരെയും കണ്ടില്ല. ദൈവത്തിന് ആ കാര്യം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല, പക്ഷേ നമ്മെക്കൂടെ ആ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയിൽ ഉൾക്കൊള്ളിക്കാനാണ് ദൈവം ആ നിലയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
You know, here we see that the Lord was looking for someone to stand in the gap so that the land would not be destroyed. God could do it on his own, and yet he wants to include us in what he is doing, and hence he was looking for a person to do that.
എന്ന് മാത്രമല്ല, ദൈവം നമുക്ക് പ്രതിഫലം തരുവാനും നമ്മെ അനുഗ്രഹിക്കാനും നമ്മെ മാനിക്കാനും വേണ്ടിയാണ് ദൈവം ആ നിലയിൽ നമ്മെക്കൂടെ അവന്റെ വലിയ പ്രവൃത്തിയിൽ ഉൾക്കൊള്ളിക്കുന്നത്.
You know, not only that, he wants to give us reward for our labor, and in order to provide that opportunity, he seeks for opportunities where we can be involved in what he is doing.
നമ്മൾ ഇപ്പോൾ 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ യോഹന്നാന് കാണിച്ചു കൊടുത്ത ശേഷം രണ്ടും മൂന്നും അധ്യായങ്ങളിൽ സഭയുടെ ഏറ്റവും പിന്മാറിയ അവസ്ഥയെക്കുറിച്ച് അവിടെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
You know, in Revelation chapter 1, we see the Apostle John given a revelation of the glorified Christ. And then after that, in chapters 2 and 3, we read of the church that was in its backslidden state.
നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലും അതുപോലെ സഭയിലും ഒക്കെയും നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത പല കാര്യങ്ങളെ നാം അഭിമുഖീകരിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്.
You know, in our lives individually, as families and as an assembly, we might come across situations that seem like we can't get a handle on it.
സഭയെ പിന്മാറി പോയത് അവർ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതും അതുപോലെ അവർക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെന്ന് വരികയും അവർ ജീവനില്ലാത്തവരായി തീർന്നു, അവർ ശീതോഷ്ണവാന്മാരല്ല, അവരെ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളിൽ അകപ്പെട്ടുപോയി, അങ്ങനെ വിവിധ നിലകളിൽ അവർക്ക് സ്വയമായിട്ട് അതിൽ നിന്ന് ജയം നേടുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്ന കാര്യമാണ് രണ്ടും മൂന്നും അധ്യായങ്ങളിൽ ദൈവം യോഹന്നാനെ കാണിച്ചു കൊടുക്കുന്നത്.
You know, in chapters 2 and 3, we come across 7 different churches where they had various problems. Some that had lost their first love. Some that had been overtaken by false teaching. Some that were neither hot nor cold. Some that had a false thought about themselves that they were rich when they were wretched. But every one of these had found themselves in a situation that they could not get themselves out of, is what the Lord revealed to John in chapters 2 and 3.
ഈ നിലയിൽ പ്രതികൂലമായ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ് നാലാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് വായിച്ച ഭാഗത്ത് കാണാൻ കഴിയുന്നത്.
And it is when we as Christians find ourselves in situations like that, as revealed in chapters 2 and 3, that we come across the truth that is revealed here in chapter 4, verses 1 and 2, that is of comfort and encouragement and gives us hope.
നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ തുറക്കപ്പെട്ട ഒരു സ്വർഗത്തെ യോഹന്നാനെ കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്.
You know, one of the first things that is revealed to John after the condition of these churches have been shown to him is a heaven that has a door that is open.
നാം സ്തെഫാനോസിന്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സന്ദർഭത്തിൽ അവനെ കല്ലെറിയുന്നവരെയും അങ്ങനെയുള്ളവരെയും അല്ല നോക്കിയത്, സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ തുറക്കപ്പെട്ട ഒരു സ്വർഗവും അതിന് ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെയുമാണ് കാണിച്ചു കൊടുത്തതായിട്ട് നാം അപ്പോസ്തല പ്രവൃത്തി 7:56 നമുക്ക് കാണാനായിട്ട് കഴിയും.
Now if we go back to Acts chapter 7 and look at the incident where Stephen was being stoned, we don't see him looking at the people who are throwing the stones at him. We see him looking towards heaven, where he saw a door opened and the Lord Jesus standing there.
അവിടെ നിൽക്കുന്നതായിട്ടുള്ള യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നവനാണ്. ആ സ്തെഫാനോസ് അനുഭവിക്കുന്ന ആ വേദനയുടെയും കഷ്ടതയുടെയും മുമ്പിൽ, യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതയുടെ മുമ്പിൽ ഇതൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്.
You know, as Stephen beheld the Lord Jesus, who was perfected through sufferings, I bet he was able to see that compared to the sufferings of his Savior, what he was enduring was nothing at that moment.
Okay, ee thurakapetta swargavum avade nilkunnathayitte yesu christuvinum kaanumbol nammude ede prashnangalum illadayi povuna adhe valare nisaramayittulla karyamayitte thonathakka nilayil avulla karyamayittane adinte aadhya bhagathum namu kaan manasilakkan kayunnathu.
You know, so as we see this heaven's door opened and we see a Savior that's standing there, it helps to melt away the difficulties that we're facing, because in comparison to what he endured, the sufferings that he endured, ours is nothing.
രണ്ടാമതായിട്ട് നാം കാണുന്നത് ഇവിടെ കാഹളനാദം പോലെ കേട്ടതായിട്ടുള്ള ആദ്യത്തെ സൗണ്ട്, ആദ്യത്തെ ആ ശബ്ദം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
The second thing we see here is the first voice that he heard, which was like the sound of a trumpet.
യോഹന്നാൻ അപ്പോസ്തലൻ ഇതിനു മുമ്പ് ഈ സൗണ്ട് വളരെ പരിചയമുള്ള സൗണ്ടായിട്ടാണ് നമുക്ക് ആ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം ഇതിന് മുമ്പ് അത് കേട്ട പരിചയമുണ്ട്. അതുകൊണ്ട് ആ ശബ്ദം കേട്ട ഉടനെ തന്നെ യോഹന്നാന് ഇത് ദൈവത്തിന്റെ ശബ്ദമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു.
It seems like the passage suggests that John the Apostle was rather familiar with that sound of the trumpet because as soon as he heard it, he recognized it as being the voice of God.
നമുക്ക് ഈ ദൈവത്തിന്റെ ശബ്ദം വളരെ പരിചിതമായിട്ട് ഇരിക്കുന്നുണ്ടോ അതോ നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലേ?
You know, a question we want to ask ourselves is, how familiar are we with the voice of God, or is it kind of unfamiliar to us?
നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരം നിൽക്കുകയും അവന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്ന നിലയിൽ ഈ ശബ്ദം നമുക്ക് ഒരിക്കലും അപരിചിതമായിരിക്കില്ല.
You know, if we stand before the Lord regularly and regularly hear his voice, when we hear a noise like this, it will not sound unfamiliar.
നമ്മുടെ കർത്താവ് ഒരു ദിവസം വേഗം വരും, അവൻ മധ്യാകാശത്തിൽ വന്ന് ഇവിടേക്ക് കയറി വരുവിനെന്നുള്ള ആ ശബ്ദം കേൾക്കുമ്പോൾ അത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ശബ്ദമാണെന്ന രീതിയിൽ അത് നമ്മുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്.
You know, our Lord is coming back soon, and when he comes in the air and he, you know, the voice from his mouth comes, come up hither. If that is a voice that is familiar to us, it will bring great joy to our hearts as we hear him speak.
മൂന്നാമതായിട്ട് ഇവിടെ കാണുന്നത് യോഹന്നാനോട് ദൈവം പറയുന്നത് ഇവിടേക്ക് കയറി വരിക, കം അപ്പ് ഹയർ, എന്റെ അടുത്തേക്ക് വരിക എന്നുള്ള അത്ഭുതകരമായ ശബ്ദമാണ് നാം അവിടെ കേൾക്കുന്നത്.
You know, the third thing we see here is what the Lord said, where he says, come up towards me, or come up here.
ആ ശബ്ദം നമ്മെ എന്തുമാത്രം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ ഹൃദയം എപ്പോഴും നമ്മുടെ അടുത്തിരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
Now that those three words should bring great joy to our heart because it communicates to us how much the Lord desires to be with us or have him and us in close proximity.
നാം ഉയരത്തിലേക്കേ കയറേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയത്തോട് അടുത്തിരിക്കാനായിട്ട്.
You know, it is the necessity of the hour that we raise our hearts up to him so that our hearts are close-knit with his.
ദൈവത്തിന്റെ സന്നിധിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും അവന്റെ വലത്ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് എന്ന് നാം അവിടെ വായിക്കുന്നു.
You know, Psalm 16 and verse 11 tells us what's unique about the presence of the Lord. In thy presence is fullness of joy. In thy right hand there are pleasures forever.
ദൈവം നമ്മുടെ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എന്റെ അടുത്തേക്ക് വരാൻ പറയുമ്പോൾ ആ സന്നിധി എത്ര മഹത്വമാർന്നതാണ്, എത്ര സന്തോഷം നിറഞ്ഞതാണ് എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്.
You know, and it's an amazing truth that when we find ourselves in difficulties like we see in chapters 2 and 3, to be able to hear his voice, that we are invited to come up and join with him and have fellowship with him, that should bring great joy to our hearts.
നാം ഉയരത്തിലേക്ക് പോകുന്തോറും ഈ ഭൂമിയിലുള്ളതെല്ലാം നമുക്ക് ചെറുതായിട്ട് കാണാൻ തുടങ്ങും.
You know, as we lift our hearts up to him, the things down in this world will become smaller and smaller.
നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കർത്താവ് കാണുന്നതുപോലെ കാര്യങ്ങളെ കാണാനും ചിന്തിപ്പാനും എല്ലാം ഇടയായി തീരുന്നത്.
You know, it is when we stand before him, when we stand in his presence, that we're able to have his perspective and see things and evaluate things the way he sees them and thinks about them.
കർത്താവ് ഇരിക്കുന്ന ഇടം എത്രയോ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അവിടെ നമുക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മയും അവിടെ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാനും ദൈവത്തിന്റെ മഹത്വം കാണാനൊക്കെ കഴിയുന്നു എന്ന് പറയുന്നത് എത്രയോ മനോഹരവും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്.
You know, it really is an honor to be able to be in the presence of the Lord because it's a place of fullness of joy. It's a place where we can have fellowship with him. And also we can enjoy his presence and see things the way he sees them.
Nam nammude eppozhum nammude hrudayathinte ettavum veliya aagraham Yesukristuvinte aduthirikkanulladayirikkanam.
You know, the greatest desire of our heart should be to be near to the Lord Jesus.
അവനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹമായിരിക്കണം നമ്മുടേത്.
We should have that earnest desire to always behold him.
എന്ന് മാത്രമല്ല അവന്റെ മഹത്വം കാണാനും നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരിക്കണം.
And not only just beholding him, but beholding his glory.
അങ്ങനെ അവന്റെ സന്നിധിയിൽ എപ്പോഴും ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം അത് ഒരു സ്വർഗീയ ആനന്ദമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് കാണാനായിട്ട്
കഴിയുന്നത്. As we sit in his presence and behold his glory, the joy that we experience is a heavenly joy.
ക്രിസ്തു ഇരിക്കുന്ന ഇടമാണ് സ്വർഗം. അവിടെയാണ് നാം ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയും നാം അതിനുവേണ്ടിയാണ് ശ്രമിക്കുകയും ചെയ്യേണ്ടത്.
You know, it is where Christ is seated, that is heaven, and that's where we need to desire to be.
ദൈവം നമ്മോട് പറയുന്നത് യു കം അപ് ഹയർ, എന്റെ അടുത്തേക്ക് വരിക. ആ ദൈവത്തിന്റെ ഹൃദയം എപ്പോഴും നമ്മുടെ അടുത്തിരിക്കാനുള്ള ആഗ്രഹം നാം വേദപുസ്തകത്തിന്റെ ആദ്യ പേജുകൾ മുതൽ നമുക്ക് കാണാനായിട്ട് കഴിയും.
You know, the Lord invites us to come up where he is, and from the very beginning of the scriptures we see how the Lord desires to be with people.
നാം ആദാമിനെ ഹവയെ സൃഷ്ടിച്ച ശേഷം വെയിലാറുമ്പോൾ എല്ലാ ദിവസവും അവരെ കാണാനും അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കാനും കർത്താവ് സ്വർഗത്തിൽ നിന്ന് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
You know, when we go to the beginning of scriptures we see that after God had created Adam and Eve, at the cool of the day he would come down and visit with them and spend time with them and fellowship with them.
ദൈവത്തിന്റെ ഒരു സൃഷ്ടിയോടും ദൈവം ആ നിലയിൽ കൂട്ടായ്മ ആചരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ മനുഷ്യനെ ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് അവനുമായിട്ടുള്ള കൂട്ടായ്മ അത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
You know, we don't see God making an effort to have fellowship with any of his other creation, but when he created man it seemed like he felt it was necessary for him to commune and fellowship with Adam and Eve and the human race.
Adam paavam cheytha devathil ninnu agannu poyappol avane thedi avante adukilekku aadame ennu vilichukondu varunna oru devathayanu namukku kaananayittu kazhiyunnathu.
And even after sin entered into this world and Adam and Eve were separated from God, we see God coming to the garden and calling him by name, Adam, where are you?
തുടർന്ന് ദൈവം പിന്നെയും മനുഷ്യനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് അവൻ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും ഒക്കെ എഴുന്നേൽപ്പിച്ച് അവരെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
And as time goes on we see how God raises up prophets and priests and judges and kings to bring his people back towards himself.
എന്നാൽ മനുഷ്യൻ അതൊന്നും ഗമനിക്കാതെ പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് വന്ന് നമ്മുടെ ഇടയിൽ പാർക്കുവാനായിട്ട് താല്പര്യം കാണിച്ച ഒരു കർത്താവാണ് നമുക്കുള്ളതെന്ന് ഓർക്കുമ്പോൾ എത്രയോ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.
But when all those messengers were ignored and neglected, we see that God himself took on human form and came into this world and dwelt among us. And what a lovely savior we have in the Lord Jesus.
അവൻ നമ്മുടെ അടുത്ത് വന്ന് ആർക്ക് മാത്രമല്ല ചെയ്തത്. നാം ഒന്ന് പത്രോസ് 3:18 നാം വായിക്കുന്നത് നമ്മെ ദൈവത്തോട് യേശുക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിക്കുകയും അവൻ മരിക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തതായിട്ട് നാം അവിടെ വായിക്കുന്നു.
Not only did he come and dwell among us, we read in 1 Peter 3, for Christ died for sins once for all, the just for the unjust, in order that he might bring us to God, having been put to death in the flesh, but made alive in the spirit.
നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം തന്റെ ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് നിത്യമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരാനായിട്ട് ദൈവം അതിനുവേണ്ടി ചെലവഴിച്ചത് വില കൊടുത്തത് എത്രയോ വലുതാണ്.
You know, what a high price, a lofty price the God of heaven paid in order to bring us near to God by giving the life of his only dear son.
നമുക്ക് ദൈവത്തിന്റെ അടുത്ത് നിന്ന് ലഭിക്കുന്ന ശക്തിയും അവിടുന്ന് ലഭിക്കുന്ന ആലോചനയുമാണ് നമ്മുടെ ജീവിതത്തിന് ശക്തിയും ബലവും എല്ലാം പകരുന്നത്. നമ്മുടെ ശുശ്രൂഷ ഫലവത്താക്കി തീർക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ചൈതന്യം ഉളവാക്കുന്നത് എല്ലാം അവിടുന്ന് ലഭിക്കുന്ന ശക്തിയും ആലോചനയുമാണ്.
You know, it is the strength that we receive, it is the counsel that we receive from the presence of the Lord that enables us to serve him well and live for him and for his glory.
നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിൽക്കുന്ന നിലയിൽ അവിടുന്ന് ലഭിക്കുന്ന ശക്തി നമുക്ക് അനേകരെ കർത്താവിംഗിലേക്ക് നയിക്കാനും ഈ മഹത്തരമായ കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനൊക്കെയും നമുക്ക് ഇടയായി തീരുന്നത് അപ്പോഴാണ്.
You know, if we stand before the Lord and in his presence and spend time there, that's when we receive the strength that we need to lead others to the Lord and point others to the Savior.
ഈ കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയിൽ നമ്മെയും പങ്കുള്ളവരാക്കി തീർക്കുന്നതായിട്ട് നാം ഒന്നു കൊരിന്ത്യർ മൂന്നാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്.
In 1 Corinthians chapter 3 and verse 9 we see that God gives us the opportunity to be fellow workers with him. For we are God's fellow workers, you are God's field, God's building.
നമ്മളെ ദൈവത്തിനോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്.
Isn't that rather amazing that God has chosen us to work with him as fellow workers?
ആ നിലയിലാണ് ദൈവം നമ്മെ കാണുകയും ഉയർത്തുകയും ചെയ്തത്.
You know, that is how God sees us and that is the position that he has elevated us into.
ദൈവം എപ്പോഴും എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന്റെ ഫലമായിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ ചെയ്തതിൽ മിക്ക കാര്യങ്ങളും ചെയ്തതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും.
You know, as we search the scriptures, we see that most of the things that God did were a result of God's arm being moved by people who prayed and asked for his help.
നാം ദൈവം ഇസ്രായേലിനെ ഫറവന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് മോശയെ തിരഞ്ഞെടുത്തു. മോശയെ തിരഞ്ഞെടുത്തപ്പോൾ ലോകം കണ്ടത് മോശ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെങ്കടലിനെ പിളർക്കുന്നതും ഒക്കെ ഇങ്ങനെ അനേക കാര്യങ്ങൾ മോശ ചെയ്യുന്നതായിട്ടാണ് ലോകം കണ്ടത്.
Now when God chose Moses to be the man who would lead the people of Israel out of Egypt into the promised land, what the world saw was a man who was, you know, dividing the Red Sea and doing other miracles.
എന്നാൽ നാം യെശയ്യാപ്രവചനം 63 അധ്യായത്തിന്റെ 12 വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ ഭുജത്തിന്റെ കൈയിങ്കൽ ചെല്ലുമാറാക്കി എന്ന് നാം അവിടെ വായിക്കുന്നു.
But when we come to Isaiah chapter 63 and verse 12, we see was the Lord's hand that was at work. It says, who caused his glorious arm to go at the right hand of Moses, who divided the waters before them to make for himself an everlasting name.
മോശ ആ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. മോശയല്ല ആ കാര്യമൊക്കെ ചെയ്തത്, ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കിയതുകൊണ്ടാണ്, ദൈവത്തിന്റെ കരമാണ് അതെല്ലാം ചെയ്തത്. എന്നാൽ മോശയെ കൂടെ ആ അത്ഭുതകരമായ ശുശ്രൂഷയിൽ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
You know, when we read this verse, what we understand is it was not Moses who did this, but God's glorious arm just used the hand of Moses to do what was done. God was giving Moses an opportunity to be a fellow worker with him to do what he was intending to do.
മോശയെ അനുഗ്രഹിക്കുവാനും മോശയ്ക്ക് പ്രതിഫലം കൊടുക്കാനും മോശയെ മാനിക്കുവാനും എല്ലാമായിട്ടാണ് ദൈവം ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചത് മോശയിലൂടെ.
You know, God used Moses so that he could bless him, so he could reward him, and so he could honor him by including him in what he was doing.
നാം നെഹെമ്യാവിന്റെ പുസ്തകം വായിക്കുകയാണെന്ന രീതിയിൽ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന യെരുശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞും തീവെച്ചും കിടക്കുകയാണ്. അവർ മഹാകഷ്ടത്തിലും അവമാനത്തിലും ആയിരിക്കുന്നത് കണ്ടിട്ട് നെഹെമ്യാവ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഏതാണ്ട് 4 മാസത്തോളം പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നാം അവിടെ കാണാനായിട്ട് കഴിയുന്നത്.
Now when we go to the book of Nehemiah, we read about Nehemiah praying because he was concerned about the condition of Jerusalem and its walls and everything. And it says that he prayed for about 4 months.
അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നെഹെമ്യാവിനെ ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് അയക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
And after he had prayed for that long, we see that God sent him on a mission to accomplish what he was going to accomplish in the city of Jerusalem.
എന്നാൽ യഹോവയുടെ കരമാണ് അതിന്റെ പുറകിലെല്ലാം പ്രവർത്തിച്ച രാജാവിന്റെ ഹൃദയത്തിന് അത് ചെല്ലുന്നിടത്തെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് അനേക എതിർപ്പുകളുടെ മധ്യത്തിലും അവർക്ക് ശക്തിയോടെ ആ മതിലൊക്കെ കെട്ടുവാനും അതിന്റെ ആ ദുരവസ്ഥയൊക്കെ മാറ്റി മനോഹരമാക്കാനും എല്ലാം ഇടയായിത്തീരുന്നത് ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു എന്നാണ് നാം വായിക്കുന്നത്.
You know, but as we study that book, we see that this was not really an effort of Nehemiah, but God was the one who was working through him. God was the one who gave him favor with the king. God was the one who gave him favorable circumstances. God was the one who enabled him to get the job done. We read that in Nehemiah chapter 2 and verse 18. And I told them how the hand of my God had been favorable to me, and also about the king's words which he had spoken to me. Then they said, let us arise and build. So they put their hands to the good work. Nehemiah's evaluation of his success was, the hand of my God had been favorable to me, hence I was able to do what I did.
നമുക്ക് സ്വയമായിട്ട് ഇതൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സദൃശവാക്യം 3-ാം അധ്യായത്തിന്റെ 4, 5, 6, 7 വാക്യങ്ങൾ വായിച്ചാൽ നമ്മൾ സ്വന്തം വിവേകത്തിലും സ്വന്തം ജ്ഞാനത്തിലും ആശ്രയിക്കരുത് എന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
You know, on our own too, we're really not able to do much for the Lord, and hence we are warned in Proverbs chapter 3, do not lean on your own understanding, but trust in the Lord.
നമ്മുടെ സ്വന്തം വിവേകത്തിലും സ്വന്തം ജ്ഞാനത്തിലും ആശ്രയിച്ച് എന്തെങ്കിലും ചെയ്താൽ അതുകൊണ്ട് നിത്യമായിട്ടുള്ള യാതൊരു വാല്യൂ അതിന് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്.
The scriptures are very clear that when we do things on our leaning on our own understanding, it usually does not have any eternal value.
എന്നാൽ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന നേരിയിൽ അതിന് നിത്യമായിട്ടുള്ള അനുഗ്രഹവും പ്രതിഫലവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
On the other hand, if the hand of God is with us and working with us and through us, then it'll have eternal significance and reward.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തെ കൂടാതെയുള്ള പ്രവൃത്തി എല്ലാം ചപ്പും ചവറുമാണ്.
Now in John chapter 15 and verse 5, we are reminded, for apart from me, you can do nothing. Everything that is done apart from the Lord is just rubbish.
നാം മോശയുടെ കാര്യം ചിന്തിക്കുകയാണെന്ന നിലയിൽ മോശ ദൈവത്തിന്റെ മുമ്പാകെ നിന്നതായിട്ട് നാം കാണുന്നുണ്ട്. 106-ാം സങ്കീർത്തനത്തിന്റെ 23-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം.
Now when we think about Moses a little bit more, we read that the scripture says that he stood before the Lord. Psalm 106 and verse 23 says, therefore he said that he would destroy them, had not Moses, his chosen one, stood in the breach before him to turn away his wrath from destroying them.
അവിടെ ദൈവത്തിന്റെ കരം മോശയുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. മോശ ദൈവത്തിന്റെ മുമ്പാകെ നിന്നതുകൊണ്ട് ഒരു രാഷ്ട്രത്തെ മുഴുവനും ദൈവം രക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്.
Now here too we see the hand of God working through Moses. Because Moses stood before the Lord in the breach, we see how a whole nation was spared.
മോശ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഈ ജനത്തിനു വേണ്ടി യാചിച്ചതുകൊണ്ടാണ് ദൈവം ആ നിലയിൽ അവരെ വിടുവിച്ചത്.
No, it is because he stood before the Lord and he pleaded before God for them is why God spared them from destruction.
ചരിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ആ ഭാഗത്ത് കാണാവുന്നതാണ്. അത് അവരെ മോശ പർവ്വതത്തിലേക്ക് കയറി പോയപ്പോൾ അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, ഈ ഇതാണ് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ദൈവം എന്ന് പറഞ്ഞ് അതിനെ ആരാധിച്ചപ്പോഴാണ് ദൈവം മോശയോട് പറയുന്നുണ്ട്, ഞാൻ ഈ ജനത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് നിന്നെയും നിന്റെ പിതൃഭവനത്തെയും അനുഗ്രഹിച്ച് ഒരു വലിയ ജാതിയാക്കി തീർക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് മോശ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുന്നത് ആ ജനത്തിനു വേണ്ടി.
You know, the historical background of this is found in Exodus chapter 32, verses 4 and 5, where when Moses had gone up to the mountain, the people, with the help of Aaron, made a calf and bowed down before it, saying, you are the one who led us out of Egypt. When that came to God's attention, God said, I'm going to destroy this whole nation, and I will bless you and your household and make you a great nation.
അങ്ങനെ സംഭവിച്ചപ്പോഴാണ് മോശ ദൈവത്തിന് മുമ്പാകെ നിന്ന് ദൈവത്തോട് യാചിക്കുന്നത് ഈ ജനത്തെ വിടുവിക്കണം എന്നുള്ളത്.
And when God spoke that way, we see Moses standing before the Lord, pleading on behalf of the people and asking him to spare the people.
അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മോശയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ ജാതിയെ ദൈവം രക്ഷിക്കുന്നത്.
See, it was as a result of Moses' plea before the Lord that God spared that nation.
നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് ദൈവത്തിന്റെ സഹായവും കൃപയൊക്കെ ആവശ്യമാണ്.
In every avenue of our life, we need the help and the grace of God.
ഇങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ഉത്തരമരുളുന്നത്.
You know, when we find ourselves facing difficult circumstances, it is when we fall before the Lord and plead before him that he acts and he responds.
നാം എബ്രായലേഖനം 4 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ നമുക്ക് ആ നിലയിൽ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
Now when we come to Hebrews chapter 4 and verse 16, we have the invitation to come boldly into his presence. Let us therefore draw near with confidence to the throne of grace, that we may receive mercy and may find grace to help in time of need.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ കരുണ ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്.
Now we should never forget that in all aspects of life, each one of us needs that grace and mercy.
എന്ന് മാത്രമല്ല തൽസമയത്ത് ഉള്ള സഹായം, ചില അപൂർവമായ സന്ദർഭങ്ങളിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ അത് പ്രലോഭനമായിരിക്കാം, ഒരുപക്ഷെ വേറെ അപകടമായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടത് മനുഷ്യ സഹായമല്ല, ദൈവത്തിന്റെ സഹായമാണ് വേണ്ടത്.
You know, we might find ourselves in a certain temptation or an unfortunate incident come into our life, but in those times of need, what we need is his mercy and his grace and his help.
അങ്ങനെ ഉള്ളപ്പോഴൊക്കെ നാം കൃപാസനത്തോട് അടുത്തിയല്ലാൻ ആ പറഞ്ഞിരിക്കുന്നത്.
And when we find ourselves in such circumstances, the invitation is for us to come to that throne of grace.
യോഹന്നാനോട് പറഞ്ഞതുപോലെ, come up higher, എന്റെ അടുത്തേക്ക് വരിക, അവിടെ എന്റെ സന്നിധിയിൽ ഇരുന്ന് നിങ്ങൾക്ക് സന്തോഷിപ്പാനും ആ നിത്യമായ ആനന്ദം അനുഭവിക്കാനും കഴിയുമെന്നാണ് ആ വാക്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
Like we saw in Revelation chapter 4, as God communicated to John, he invites us to come into his presence that we may find joy and peace in his presence.
നമ്മുടെ കർത്താവ് എത്രയും വേഗം മടങ്ങിവരും.
You know, our Savior is going to come back soon.
അവൻ കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്.
And there's a day coming when we will have to, you know, give account to him.
നമ്മളെ ഒരു മനുഷ്യൻ എത്ര ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ, അതിന്റെ സ്പാനേണ്ട 70 സംവത്സരം ഏറെ ആയാലും 80, അതിന്റെ പ്രതാപം പ്രയാസം ദുഃഖമൊക്കെയാണ്.
You know, the scriptures remind us about the brevity of life, saying that, you know, a man's life is like a vapor that is passing, or it's 70 or at the most 80 years.
എന്നാൽ നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ നമ്മൾ അരകെട്ടിയും വിളക്ക് നമ്മുടെ വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
But God's desire when he comes is that we would have our you know, our belt tied and our lights lit and be ready for him.
നാം എപ്പോഴും അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കണം നമ്മൾ.
Now our heart's condition should be such that every moment we're ready to receive him or we're awaiting his appearance.
ഈ ലോകം നമുക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ളതല്ല, എന്നാൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. അവൻ എത്രയും വേഗം മടങ്ങി വരും, അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആനന്ദം.
Now this world is never going to be friendly to us, but we have a loving Savior who has promised to come soon, and that should be what delights or excites our hearts.
അതിനു വേണ്ടിയാണ് നാം ഒരുങ്ങേണ്ടത്.
And that we need to be get ready for that return.
ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മൾ അനന്തരം വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
And God's desire for us in a crooked and perverse generation, in a time of difficulty, that we would be found blameless and innocent and above reproach.
നമ്മളിലുള്ള അൺക്രൈസ്റ്റായിട്ടുള്ളതെല്ലാം നമ്മളിൽ നിന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്.
And for that, it's necessary that we remove from us anything that is not Christ-like.
നമ്മുടെ ഹൃദയത്തെ മലിനമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസവും.
You know, daily this world gives to us things that would defile our hearts.
ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മെ തള്ളിക്കളയാൻ വളരെ സാധ്യതയുണ്ട്.
No, the world will try to put us in a corner where we're not able to stand before the Lord.
അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്.
And so God will remind us that we need to be careful how we live.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണി പോലെ നമ്മളിൽ വന്നു ഭവിക്കാതിരിക്കാൻ നാം അവന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽപ്പാനും നാം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്ന് നാം ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 35 36 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും.
In Luke chapter 21 and verses 35 and 36 we read about the necessity of being ready, for it says, for it will come upon all those who dwell on the face of all the earth, but keep on the alert at all times, praying in order that you may have strength to escape all these things that are about to take place and to stand before the Son of Man.
നമ്മുടെ കർത്താവ് വരുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ നിൽക്കണം. ആ ശബ്ദം നമുക്ക് വളരെ പരിചയമുള്ളതായിരിക്കണം. അവന്റെ ആ ഇമ്പസ്വരം നാം നിരന്തരം കേൾക്കുന്നവരാണെന്ന രീതിയിൽ നമുക്ക് അവന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽപ്പാനായിട്ട് കഴിയും.
Now when our Lord returns, we want to be able to stand steady before him. His voice should be so familiar that when we hear his voice and his invitation, that should not seem strange, and we need to prepare ourselves to be ready for his return.
ഇവിടേക്ക് കയറി വരുവിൻ എന്ന് പറയുമ്പോൾ ആ ശബ്ദം നമുക്ക് പരിചയമല്ലെന്ന വരിയിൽ നാം വേറെ എവിടെയെങ്കിലും പോകാനായിട്ട് സാധ്യതയുണ്ട്.
You know, when the Lord says come up here, if that voice is not familiar to us, we might want to go someplace else.
നമ്മ ഒരു ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ശമൂവേൽ പ്രവാചകനെ ദൈവം ആദ്യം ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ ശമൂവേലിന് അതുവരെയും ആ ദൈവത്തെ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഗലീലയുടെ അടുത്തേക്ക് ഓടിപ്പോയതായിട്ടാണ് നാം കാണുന്നത്.
Now we see a similar situation in the book of 1 Samuel when God calls out to Samuel for the first time, Samuel, Samuel, because that voice was not familiar to Samuel. He did not know that it was the Lord calling, and he instead ran to Eli. And the passage there tells us that he had not known the Lord.
നമ്മുടെ ജീവിതത്തിലും ഈ കർത്താവിനെ നാം ദിവസം തോറും അറിയുന്നവരും അവനോട് അടുത്ത് ഇടപഴകുന്നവരും അവന്റെ സന്നിധിയിൽ നിൽക്കുന്നവരും അവനേക്കാൾ വലുതായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒന്നും ഉണ്ടാകാത്ത ഒരവസ്ഥയും ഉണ്ടാകുന്ന നിലയിൽ നമ്മൾ ഭാഗ്യശാലികളാണ്.
In our lives too, we would be blessed if we are acquainted with his voice and we are standing before him and we are seeking his presence continuously.
നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു സ്വർഗമുണ്ട് എന്നുള്ളത് നാം മറന്നുപോകരുത്.
We should never forget that there is a heaven that is opened up for us.
ഇത് എല്ലാവർക്കും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ്.
You know, this is not open for everyone, but for those who love the Lord Jesus.
അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങിയും ഉണർന്നും പ്രത്യാശയോടെ ഇരിപ്പാൻ ദൈവം സഹായിക്കട്ടെ.
And may God help us to be alert and awake and ready for hearing this voice and going up to be with him. We'll close our time in a word of prayer. Father, we're thankful for another opportunity where we can gather together and spend time looking into your word. We thank you that it's been your desire from the very beginning that you want to have fellowship, that you want to dwell among people. And we thank you that you never gave up on that effort until you sent your son who died in our place and paved a way for us to be brought back to God. And we thank you that we can eagerly anticipate a day when we will hear your voice to be caught up to meet the Lord in the air, and thus we shall always be with him. But Father, we pray that the opportunity that you have given us today to be seeking your presence, to be standing before you, to be getting acquainted with your word and knowing your mind, that those things would be our preoccupation, that we would find delight in being in your presence, knowing that in thy presence is fullness of joy. We just thank you for the reminder that we had this afternoon, and we ask for help, not only to do that, but also to run to your throne of mercy and to find grace in time of need. Pray that you would take us to our homes in safety. We would again pray for the Coates family at this time, that you would fill them with heavenly comfort today and in the days ahead. We just pray that you would dismiss us with your blessing. In Christ's name we pray. Amen.